പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, മതാത്മകതയെ സംബന്ധിച്ച് യേശു പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് പ്രഭാഷണങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയിലെ പ്രസംഗത്തിൽ മധ്യഭാഗം 6-ാമത്തെ അധ്യായത്തിലാണ് ഈ മതാത്മകതയെക്കുറിച്ചുള്ള വിവരണം നടക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യമേ നമ്മൾ കണ്ടു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അഥവാ നിങ്ങളുടെ നീതിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ടാവുകയില്ല. ഈ സൽക്കർമ്മങ്ങൾ എന്ന ആ ഒരു പട്ടികയിൽ ദിഖായോസുനെ എന്ന ഗ്രീക്ക് വാക്കിൽ ഉൾക്കൊള്ളുന്ന അഥവാ സിദ്ധാഖ എന്ന ഹീബ്രു വാക്കിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും മൂന്നാണ് നമ്മൾ കണ്ടിരുന്നു. അതിൽ ആദ്യത്തേത് ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. പാവപ്പെട്ടവന് അനുകമ്പയാൽ പ്രേരിതരായി ഭിക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മറ്റുള്ളവർക്ക് നിൻ്റെ അടുക്കൽ യാചിച്ചു വരുന്നവർക്ക് അഥവാ നിൻ്റെ സഹായം അർഹിക്കുന്നവരായി കാണുന്നവർക്ക് നീ ഭിക്ഷ കൊടുക്കണം. പക്ഷെ കൊടുക്കുന്നത് അവരിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പ്രശംസ നേടാൻ വേണ്ടി ആയിരിക്കരുത്, അത് മറ്റുള്ളവരെ അവഹേളിക്കുന്ന രീതിയിലായിരിക്കരുത്. നീ ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം ഒഴുക്കിയത് നാട്ടുമുഴുവൻ വിളിച്ചറിയിക്കരുത്, നിൻ്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ, നീയും അത് സ്വീകരിക്കുന്നവനും അതിനേക്കാളുപരി നീയും നിൻ്റെ ദൈവവും മാത്രം അതറിയട്ടെ. സ്വീകരിക്കുന്ന ആൾ പോലും അതറിയണമെന്നില്ല. നിൻ്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ, രഹസ്യമായി നീ ചെയ്യുന്ന കാര്യം പിതാവ് അറിയും. ഇത് ആണ് സാമ്പത്തിക സഹായം അഥവാ ഭിക്ഷ നൽകുന്നതിനെക്കുറിച്ചുള്ള പ്രബോധനം. മതാത്മകമായ ഏറ്റവും കാതലായ പ്രവർത്തനം പ്രാർത്ഥനയാണ്. ഇന്ന് നമ്മൾ യേശു പ്രാർത്ഥനയെക്കുറിച്ച് നൽകിയ പ്രബോധനമാണ് പഠന വിഷയമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യമേ വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നീ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെയാകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. എപ്രകാരം പ്രാർത്ഥിക്കരുത്, എപ്രകാരം പ്രാർത്ഥിക്കണം, രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. ഒരുപാട് വാചാലമായി പ്രാർത്ഥിച്ചതുകൊണ്ട് ഉപകാരമില്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. രഹസ്യമായി പ്രാർത്ഥിക്കണം. ഹൃദയങ്ങളറിയുന്ന, നിൻ്റെ ആവശ്യങ്ങളറിയുന്ന പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്ന ബോധ്യത്തോടുകൂടി മിതമായി ഉചിതമായി പ്രാർത്ഥിക്കണം. ആദ്യമേ പ്രാർത്ഥനയെക്കുറിച്ച്. പ്രാർത്ഥന മനുഷ്യൻ്റെ ജീവനായി പരിഗണിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും. ദൈവവിശ്വാസമുള്ള സകല വ്യക്തികളും പ്രാർത്ഥിക്കാറുണ്ട്. പല രീതിയിലായിരിക്കും പ്രാർത്ഥന. വിശ്വാസമില്ല എന്ന് പറയുന്നവരും ചില സാഹചര്യത്തിൽ അറിയാതെ പ്രാർത്ഥിച്ചു പോകും. കാരണം എൻ്റെ കഴിവുകൾക്കപ്പുറത്ത് എൻ്റെ ജീവിതം തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലായി കഴിയുമ്പോൾ എങ്ങോട്ട് തിരിയണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ വഴിമുട്ടുമ്പോൾ, മരണത്തെ നേരിടുമ്പോൾ, വലിയ ഭയത്തിൽ പെട്ടുപോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നറിയാതെ തേങ്ങുന്ന പ്രാർത്ഥനകളുണ്ടാവും. നിരീശ്വരൻ എന്ന് പറയുന്നവർ പോലും പലപ്പോഴും പ്രാർത്ഥനയിൽ അഭയം തേടാറുണ്ട്. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ യേശു ഇവിടെ പറയുന്നത് നീ മുറിയിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കണം, ഒരുപാട് സംസാരിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. മനസ്സിലാക്കണമെങ്കിൽ ഏത് വിധത്തിലുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് യേശു ഉദ്ദേശിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കണമല്ലോ. പ്രാർത്ഥന നമുക്കറിയാം പല വിധമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവശ്വാസം പോലെയാണ് പ്രാർത്ഥന. മഹാത്മാഗാന്ധി പറയുമായിരുന്നു, എനിക്ക് പ്രാർത്ഥന ജീവശ്വാസം പോലെയാണ്. ശ്വസിക്കാതെ ജീവിക്കാൻ സാധിക്കാത്തതുപോലെ പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല. പ്രാർത്ഥനയോടുകൂടിയാണല്ലോ രാഷ്ട്രപിതാവ് മരണത്തെ നേരിടുന്നതും. വാസ്തവത്തിൽ പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ നിൽക്കലാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ ദൈവവും എന്നുള്ള നിലയിൽ നിൽക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുക, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക, പറയുക, കേൾക്കുക. പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നതിനായിരിക്കും പ്രാധാന്യം. ഇപ്പോൾ ദൈവ മനുഷ്യ സമാഗമമാണ് പ്രാർത്ഥനയുടെ കാതലായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനും പ്രാർത്ഥിക്കുന്ന ഭക്തനും പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും. അപ്പോൾ ദൈവമുണ്ട് എന്നും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എനിക്ക് മറുപടി നൽകുമെന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുക, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല. വെറുതെ മതിലിനോടല്ല പ്രാർത്ഥിക്കുക, എൻ്റെ പ്രാർത്ഥന ശൂന്യതയിലേക്കല്ല. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും അതാണ് ചെയ്യുന്നത്. അപ്പോഴേ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കലാണ് പ്രാർത്ഥന. മോശ മലമുകളിൽ നിന്നതുപോലെ, ഏലിയ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി കർത്താവ് മുമ്പിൽ നിന്നതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം. ആ നിന്ന് പ്രാർത്ഥിക്കുന്നത് പല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകാം. ഒറ്റയ്ക്ക് മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കുക, നമ്മൾ സമൂഹമാണ്, സമൂഹമായി ജീവിക്കുന്നവരാണ്. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയുമുണ്ട്, സമൂഹത്തിൻ്റെതുമായ പ്രാർത്ഥനയുമുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദമില്ലാതെ പ്രാർത്ഥിക്കാനാവില്ല. 1000 പേര് ഒരുമിച്ചിരുന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചു പോകുമ്പോൾ അതൊരു പ്രാർത്ഥനയാവാം, പക്ഷേ അതിൽ നല്ലല്ലോ സമൂഹത്തുമായിട്ട് ഒരുമിച്ചിരുന്നത്. അപ്പോൾ ഒരുമിച്ച് വരുമ്പോൾ വാചികമായ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ സമൂഹ പ്രാർത്ഥന വാചികമായ പ്രാർത്ഥനയാവും. പ്രാർത്ഥനയുടെ തന്നെ ലക്ഷ്യങ്ങൾ പലതാവും. പ്രാർത്ഥന അർത്ഥനയാണ്, യാചനയാണ്. നമ്മുടെ ആവശ്യങ്ങൾ, വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഉണർത്തിക്കുന്നതിന് യാചനാ പ്രാർത്ഥന എന്ന് പറയും. അതിനേക്കാളും ഉപരിയാണ് നമുക്ക് ലഭിച്ച ദൈവം നൽകിയ ദാനങ്ങൾക്ക് അവിടുത്തേക്ക് നന്ദി പറയുന്നത്, കൃതജ്ഞതാ പ്രാർത്ഥന എന്ന് പറയും. കൃതജ്ഞതയായിരിക്കട്ടെ നിൻ്റെ ബലി, നമുക്ക് ലഭിച്ചതെല്ലാം, നമുക്കുള്ളതെല്ലാം ദൈവം നൽകിയ ദാനമാണ് എന്നുള്ള അവബോധമുണ്ടെങ്കിൽ, ആ വിശ്വാസമുണ്ടെങ്കിൽ പ്രാർത്ഥന ഏറെ കൂറും നന്ദിയുടെ പ്രാർത്ഥനയായിരിക്കും. അങ്ങനെയ്ക്ക് നൽകിയ ദാനങ്ങൾക്ക് എപ്രകാരം നന്ദി പറയാൻ എനിക്ക് സാധിക്കും? ഒരിക്കലും സാധ്യമല്ല, എത്ര പറഞ്ഞാലും മതിയാവുകയുമില്ല. കാരണം ഒന്നും അർഹിക്കാതിരിക്കെ എനിക്കെല്ലാം ദാനമായി തന്ന ആ നല്ല ദൈവത്തിന് മുമ്പിൽ എനിക്ക് നന്ദിയല്ലാതെ എന്തു പറയാനുണ്ട്? പരാതികളൊന്നും പറയാനില്ല. അപ്പോൾ യാചനാ പ്രാർത്ഥനയുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ അർഹിക്കണം തീർച്ചയായിട്ടും, അത് കൃതജ്ഞതാ പ്രാർത്ഥനയുണ്ട്. അതിലും ഉപരി ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ നന്മ വീക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മഹത്വവും ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ് സ്തുതി. ദൈവമേ ഞാനങ്ങയെ സ്തുതിക്കുന്നു. യഹൂദർ പ്രാർത്ഥിച്ചിരുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ഹല്ലേലൂയ്യ. ഹല്ലേലു യാഹ്വേ എന്ന് പറയും. ഹല്ലേലു സ്തുതിക്കുവിൻ, യാഹ്വേ ദൈവത്തെ, ദൈവത്തെ സ്തുതിക്കുവിൻ. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളാണ് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. അപ്പോൾ യാചനാ പ്രാർത്ഥനകൾ, കൃതജ്ഞതാ പ്രാർത്ഥനകൾ, സ്തുതിപ്പിൻ്റെതായ പ്രാർത്ഥനകൾ, ഹിംസ് ഓഫ് ഗ്ലോറിഫിക്കേഷൻ. ഇനി പലപ്പോഴും മറ്റു തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്, യാചനയുടെ തന്നെ ഭാഗമായി വിലാപങ്ങളായിട്ട് വരാം. എൻ്റെ പാപങ്ങളേറ്റു പറഞ്ഞ് ദൈവത്തിനടുക്കുന്ന മാപ്പ് ചോദിക്കുന്ന പ്രാർത്ഥനകൾ, അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. എപ്പോഴും ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ പ്രവർത്തിക്കുക. വിശുദ്ധ പൗലോസ് റോമക്കാരുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. പലപ്പോഴും ആഗ്രഹിക്കാതെ തന്നെ തിന്മ ചെയ്യുന്നു, പലപ്പോഴും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തിന്മ ചെയ്യുകയും ചെയ്യും. ഏതായാലും അരുതാത്തത് ചെയ്തു പോകുന്നവരാണ് മനുഷ്യരെല്ലാം. ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ അടുക്കലും തന്നെ നമുക്ക് മാപ്പ് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രാർത്ഥന പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്ന പ്രാർത്ഥനകളാകാം. ഇങ്ങനെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുണ്ട്. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയും സമൂഹത്തിൻ്റെതായ പ്രാർത്ഥനയും. സമൂഹത്തിൻ്റെതായ പ്രാർത്ഥന അധികവും വാചിക പ്രാർത്ഥനയാണ്. അത് പാട്ടുപാടിയാവാം, ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടാവാം, അവിടെ വാക്കുകൾ ഉപയോഗിക്കും തീർച്ചയായിട്ടും. കത്തോലിക്കരെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന. യേശുവിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന, സജീവമായി പങ്കുചേരുന്ന വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ കേന്ദ്രമാണ്. അവിടെ എല്ലാവരും ഉച്ചത്തിലാണ് പ്രാർത്ഥിക്കുക. വൈദികൻ്റെ നേതൃത്വത്തിൽ ജനം ഒരുമിച്ചുകൂടി യേശുവിൻ്റെ ബലിയിൽ പങ്കുചേരുകയും ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും പാപമോചനം യാചിക്കുകയും ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വിശുദ്ധ ബലി സമൂഹ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ സമൂഹ പ്രാർത്ഥനയിൽ ശബ്ദമുണ്ടാവും, പ്രാർത്ഥനകളുണ്ടാവും. ചില പ്രാർത്ഥനകൾ അരമണിക്കൂർ, ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ദീർഘിക്കുന്ന പ്രാർത്ഥനകളാവാം. അപ്പോൾ വിശുദ്ധ ബലി പോലുള്ള മറ്റു പ്രാർത്ഥനകൾ, യാമപ്രാർത്ഥനകളുണ്ട്. പല പ്രാർത്ഥനകളും സമൂഹമായി അർപ്പിക്കുന്നതുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളെക്കുറിച്ചല്ല യേശു പറയുന്നത് ഇവിടെ. ഇവിടെ പ്രാർത്ഥനയുടെ കാതലിലേക്ക് കടന്നു വരികയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പിതാവായ ദൈവത്തിന് മുമ്പിലായിരിക്കണം, നിൻ്റെ പിതാവിൻ്റെ അടുക്കലാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴത് വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ, യേശുവിൻ്റെ കാലത്ത് ഇപ്പോൾ എന്താണ് ഇങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു യേശു അർത്ഥമാക്കിയിരുന്നത്? അന്നത്തെ ജനങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത്? എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന? എപ്പോഴാണ്, എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചിരുന്നത്? ഇതൊക്കെ അറിയുന്നത് സഹായകമാവും. യേശുവിൻ്റെ കാലത്തെ യഹൂദർ പ്രധാനമായും പ്രാർത്ഥിക്കുന്ന 2-3 പ്രാർത്ഥനകളുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഷുമ പ്രാർത്ഥന എന്ന് പറയും. ഷുമ എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ്. ഷുമാ പ്രാർത്ഥനയാണ് അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. അത് മുഖ്യമായും മൂന്ന് ബൈബിൾ ഭാഗങ്ങളാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ 11-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 15-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ഈ മൂന്ന് ബൈബിൾ ഭാഗങ്ങളാണ് ഒരുമിച്ച് ചേർത്ത് അവർ പ്രാർത്ഥിക്കുക. ഇത് മനഃപ്പാഠമാക്കും എല്ലാവരും, അതൊരു വിടും. രണ്ടു നേരമെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും. രാവിലെ എപ്പോഴാണ്, വൈകുന്നേരം എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ഷുമാ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ രാവിലെ, രാവിലെ എന്ന് പറയുന്നത് സൂര്യനുദിക്കുന്നതിന് മുമ്പാവാം, ഉദിച്ചതിന് ശേഷമാകാം. ഏതായാലും നീലയും പച്ചയും നിറങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്ന അത്ര സൂര്യപ്രകാശമുണ്ടെങ്കിൽ അത് രാവിലെയാണ്. അപ്പോൾ അതിരാവിലെ എന്ന് പറഞ്ഞാൽ പ്രകാശം കടന്നു വരുന്നു, പച്ചയും നീലയും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിക്കുന്ന സമയമാകുമ്പോൾ ഷുമാ പ്രാർത്ഥന ചൊല്ലാം. പക്ഷേ ഷുമാ പ്രാർത്ഥന ഏറ്റവും വൈകിയത് രാവിലെ 9 മണിക്ക് മുമ്പ് ചൊല്ലിയിരിക്കണം. വൈകുന്നേരവും പ്രാർത്ഥന ചൊല്ലണം, വൈകുന്നേരവും ഈ ഷുമാ പ്രാർത്ഥന ചൊല്ലണം. അത് രാത്രി 9 മണിക്ക് മുമ്പായിരിക്കണം. രാത്രി 9 മണിക്ക് മുമ്പ് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ അവൻ കുറ്റക്കാരനായിത്തീരും. അവസാന നിമിഷമെങ്കിലും പ്രാർത്ഥിക്കണം. അത് ചിലപ്പോൾ വഴിവായിരിക്കും, എവിടെയെങ്കിലും ആവട്ടെ. അപ്പോൾ ഷുമാ പ്രാർത്ഥന അതിലൊരു ഭാഗം ഞാൻ മാത്രം വായിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ 4-ാം ഭാഗം, ഇസ്രായേലെ കേൾക്കുക, ഷുമാ ഇസ്രായേൽ എന്ന് പറഞ്ഞു തുടങ്ങുന്നതുകൊണ്ടാണ് ഷുമാ പ്രാർത്ഥന എന്ന് പറയുക. നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. ഇതാണ് ഷുമാ പ്രാർത്ഥനയുടെ ആരംഭം. ഷുമാ പ്രാർത്ഥന മുഴുവനും ചെല്ലുന്നില്ലെങ്കിൽ ഈ ഒരു ഭാഗം മാത്രമെങ്കിലും, ഷുമാ ഇസ്രായേൽ, ഇതാണ് ആദ്യത്തേത്. ഇപ്പോൾ ദിവസം രണ്ടു നേരം, മറ്റ് പല ജീവിത സാഹചര്യങ്ങളിലും ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന ഷിമോണെ എസ്രേ എന്ന് പറയും. 18 പ്രാർത്ഥനകൾ 18 ആശീർവാദങ്ങൾ എന്നാണ് പറയുക. മനോഹരമായ പ്രാർത്ഥനകളാണ്. സിനഗോഗുകളിലെ സർവീസിൻ്റെ ഭാഗമായി അവസാനം നൽകുന്ന ആശീർവാദങ്ങളാണ് ഷിമോണെ എസ്രേ 18. പിന്നീട് 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും 19-ാമത്തെ ഒരു ആശീർവാദങ്ങൾ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഈ ആശീർവാദ പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കി ദിവസം 3 നേരം അവരുരുവിടുമായിരുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകുന്നേരം 3 മണിക്കും. ഇങ്ങനെ 3 തവണ ഈ ഷിമോനെ എസ്രേ പ്രാർത്ഥന അവർ ചൊല്ലാറുണ്ട്. ഇതിൻ്റെ പുറമെ ഈ പ്രാർത്ഥനകൾ പലപ്പോഴും 3 തവണ, 5 തവണ അല്ലെങ്കിൽ 7 തവണ പ്രാർത്ഥിക്കും എന്നൊക്കെ പറയും. പ്രാർത്ഥനകൾ 119-ാം സങ്കീർത്തനം ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. 119-ാമത്തെ സങ്കീർത്തനത്തിൽ 147-ാമത്തെ വാക്യം, അതിരാവിലെ ഉണർന്ന് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. 148-ാം വാക്യം, അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അതിരാവിലെ എണീക്കുന്നു, പ്രാർത്ഥിക്കുന്നു, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരിക്കുന്നു. വീണ്ടും 62-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും, അർദ്ധരാത്രിയിൽ എണീറ്റ് പ്രാർത്ഥിക്കുന്നതായിട്ട്. അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. ദിവസം 7 തവണ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ സങ്കീർത്തനത്തിൽ കാണും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എവിടെ വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്? എവിടെ വെച്ചായാലും കുഴപ്പമില്ല. വീട്ടിൽ പ്രാർത്ഥിക്കാം, വഴിയിൽ വെച്ചായിരിക്കാം, വിജനസ്ഥലത്ത് വെച്ചായിരിക്കാം. പക്ഷേ കാലക്രമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദേവാലയത്തിൽ വെച്ചാവണം, ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ സിനഗോഗിൽ വെച്ചാവണം എന്നൊരു നിയമം കടന്നു വന്നു, ഒരു ചിന്താഗതി. പ്രാർത്ഥന ദേവാലയത്തോടും സിനഗോഗിനോടും ബന്ധിച്ചാണ് അധികമംഗം നടത്തിയിരുന്നത്. വീടുകളിലും പ്രാർത്ഥനയുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും ദിവസത്തിൻ്റെ പല ഭാഗ സമയങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം യേശു ഒരു യഹൂദൻ എന്ന നിലയിൽ ആചരിച്ചു വന്നതുമാണ്. പക്ഷേ ഈ ആചരണത്തിൽ യേശു നൽകുന്ന 2 പ്രധാന സൂചനകൾ അല്ലെങ്കിൽ 2 താക്കീതുകളാണ് ശ്രദ്ധേയം. ആദ്യത്തേത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തെരുവീഥികളും കോണിൽ നിന്ന് സിനഗോഗിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കരുത് എന്നല്ല യേശു പറയുക. സിനഗോഗിൽ യേശു പോയിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക്, ദേവാലയത്തിൽ പോകാറുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ കാണിക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി സിനഗോഗിൽ അല്ലെങ്കിൽ തെരുവീഥിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, രാവിലത്തെ ഷുമാ പ്രാർത്ഥന 9 മണിക്ക്, അല്ലെങ്കിൽ രാവിലെ 9 മണിക്കും ഉച്ച 12 മണിക്കും വൈകുന്നേരം കഴിഞ്ഞ് 3 മണിക്കും പ്രാർത്ഥിക്കേണ്ട സമയമാകുമ്പോൾ ആ കൃത്യം സമയത്ത് തെരുവിലായിരിക്കുകയും ആ സമയം കൃത്യമാകുമ്പോൾ അവിടെ കൈവിരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഒരു പതിവാക്കുന്ന വ്യക്തികളുണ്ടാവും. കൈകൾ വിരിച്ചു നിർത്തിയാണ് പ്രാർത്ഥിക്കുക, കൈകൾ വിരിച്ച് മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, ദൈവത്തിന് മുമ്പിലാണ് കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത്. പക്ഷേ ഈ നിരന്തരമായ ഈ പ്രാർത്ഥന എല്ലാവരും ചെല്ലേണ്ട പ്രാർത്ഥന, അത് ചില വ്യക്തികളിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഒരു പതിവായി എടുക്കുന്നുണ്ട്. ഫരിസേയർ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നവരായിട്ടാണ് കാണുന്നത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന പോലെ. ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ഇപ്രകാരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാവരുത്. ഇത് ഇന്ന് വളരെയേറെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പ്രകാരമാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. ഞാൻ വിശുദ്ധനാണ്, ഭക്തനാണ്, മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ആദരണീയനായി കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥന അതിൽ തന്നെ അർത്ഥശൂന്യമായിത്തീരും. ചുങ്കക്കാരൻ്റെയും ഫരിസേയൻ്റെയും കഥ പറഞ്ഞുകൊണ്ട് യേശു പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിനു മുമ്പിൽ നിവർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെക്കുറിച്ച്. അവന് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. മുറിയിൽ കടക്കുക എന്ന് പറഞ്ഞാൽ മുറിയില്ലാത്തവനോട് പോകും, വീടില്ലാത്തവനെക്കുറിച്ചല്ല. നിൻ്റെ മുറിയിൽ കടക്കുക, കഥ കടക്കുക പറയുമ്പോൾ നിൻ്റെ ഉള്ളിലേക്ക് കടക്കണം. ദൈവം നിൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ഇത് സമൂഹ പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുന്നത്, വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ്. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടെങ്കിലേ സമൂഹ പ്രാർത്ഥനയ്ക്കും അർത്ഥമുണ്ടാവുകയുള്ളൂ. ചിലർക്ക് ഗ്രൂപ്പിൽ മാത്രമേ പ്രാർത്ഥിക്കാവൂ. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ധാരാളം കാണും. പക്ഷേ യേശു ഇവിടെ ആവശ്യപ്പെടുന്നത് ഇപ്രകാരമുള്ള ഉച്ചത്തിലുള്ള പ്രാർത്ഥനകൾ അർത്ഥവത്താകണമെങ്കിൽ അതിന് പിൻബലം കൊടുക്കുന്ന ഹൃദയത്തിൻ്റെ ഭാവം ഉണ്ടാവണം. ആദ്യമേ ഹൃദയത്തിലേക്ക് കടക്കുക. ദ കേവ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയും, ഹൃദയത്തിൻ്റെ ഗഹ്വരത്തിലേക്ക് കടന്ന് നീയും നിൻ്റെ ദൈവവും മാത്രമായിരിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥന, ഇത് വാചിക പ്രാർത്ഥനയായിട്ട് തുടങ്ങാം, പിന്നെ ധ്യാനമാകാം, അവസാനം അതൊരു കോൺടംപ്ലേഷൻ പോലെ ഒരു സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തോട് എൻ്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുന്നതാണ് പ്രാർത്ഥന. ആ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ ഞാൻ മനസ്സിലാക്കണം, എൻ്റെ ഹൃദയത്തുടിപ്പുകൾ ദൈവത്തിന് കേൾക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെടുന്നു, ഞാൻ എന്നെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു ഭാഗം അതാണ്. രണ്ടാമത്തേത്, അതിഭാഷണം ചെയ്യരുത്. ഒരുപാട് പ്രാർത്ഥിക്കുക, ഇത് സമൂഹ പ്രാർത്ഥനയെക്കുറിച്ചല്ല, വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് യേശു പറയുന്നത്. തീർച്ചയായിട്ടും സമൂഹമായി വരുന്ന സമ്മേളിക്കുമ്പോൾ പ്രാർത്ഥനകളുണ്ട്, നമുക്കറിയാം ധാരാളം പ്രാർത്ഥനകളുണ്ട്. പക്ഷേ ഇവിടെ പ്രാർത്ഥന, ഈ വാചാലമായ പ്രാർത്ഥന, അർത്ഥശൂന്യമായ വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് യേശു ഇവിടെ നിരുത്സാഹപ്പെടുത്തുകയാണ്. വാചാലമായ പ്രാർത്ഥനകളുണ്ടല്ലോ, എത്ര പറഞ്ഞാലും തീരാതെ വീണ്ടും വീണ്ടും കർത്താവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമായിരിക്കും അത്. പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ മനോഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പിതാവിന് എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയാം. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവനാണ്. എന്നേക്കാൾ കൂടുതൽ എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള പിതാവാണ്. ആ പിതാവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, പ്രത്യാശയോടെ ഞാൻ ചോദിക്കുന്നത് കിട്ടുമെന്ന ബോധ്യത്തോടെ, എനിക്ക് എൻ്റെ നന്മയ്ക്ക് ഉപകരിക്കുന്നതാണെങ്കിൽ ലഭിക്കുമെന്ന ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കണം. ഇപ്പോഴും വാചാലമായ പ്രാർത്ഥന അരുത് എന്ന് പറയുമ്പോൾ വാക്കുകൾ വേണ്ട എന്നർത്ഥമാകുന്നില്ല. പക്ഷേ പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രാർത്ഥന അഭ്യാസങ്ങൾ പലപ്പോഴും ആഭാസങ്ങളായിത്തീരുന്നത് കാണും. മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന രീതിയിൽ മൈക്ക് വെച്ച് നിലവിളിച്ച് രാവും പകലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ പലപ്പോഴും വെറും ശല്യമായിത്തീരാം. ഇപ്രകാരം വലിയ ഉച്ചത്തിൽ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് വേണമോ ദൈവത്തെ കാര്യങ്ങൾ അറിയിക്കാൻ? സമൂഹമാണെങ്കിലും ഒരുമിച്ച് വരുന്നു, പ്രാർത്ഥിക്കുന്നു, രാവും പകലും ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ വലിയ ഗോപുരങ്ങളുടെ മുകളിൽ നിന്ന് മൈക്കിലൂടെ പ്രാർത്ഥനാഗാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഉരുവിടുമ്പോൾ അത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ, പലപ്പോഴും ആ പ്രാർത്ഥനയിലൂടെ ഉയരുന്നതിനേക്കാൾ കൂടുതൽ ശാപങ്ങൾ, ഉറക്കം അല്ലെങ്കിൽ ശല്യം ഉറക്കം നഷ്ടപ്പെടുന്ന ശല്യം വരുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വരാം. കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന പ്രാർത്ഥന ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാവണം. അത് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്നതാവരുത്, അസമയം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതുമാവണം. ശല്യമായി തീരുന്നു തീർച്ചയായിട്ടും വിശ്വാസമില്ലാത്തതുകൊണ്ടാകണമെന്നില്ല. പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്ഥലമുണ്ട്, അതിൻ്റേതായ രീതിയുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനകൾ വ്യക്തിപരമായി ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുക, ശാന്തമായി, സമാധാനത്തിൽ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാവണം. അത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ ആവരുത്. ഈ രണ്ട് മനോഭാവങ്ങൾ പ്രത്യേകമായിട്ട് യേശു പറയുകയാണ്. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്ന കപടനാട്യമാവും, ഹിപ്പോക്രസി എന്ന് പറയും, നമ്മൾ കണ്ടു കഴിഞ്ഞു, നാട്യമാണത്. ആ നാട്യം അതുകൊണ്ട് അവസാനിക്കുകയാണ്. കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, നീ വലിയ പ്രാർത്ഥനക്കാരനാണെന്നുള്ള ഒരു പേര് നിനക്ക് കിട്ടി, അതുകൊണ്ട് തീർന്നു. പക്ഷേ അതല്ല ആവശ്യം. പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ഭാവമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം തുറന്ന്, ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ അടുക്ക് ഇരിക്കുന്ന ആ അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. അതിന് സഹായിക്കുന്ന വാചിക പ്രാർത്ഥനകളുണ്ട്, നല്ല പ്രാർത്ഥനകൾ ധാരാളം. അത് ശാന്തമായി പ്രാർത്ഥിക്കുക. സ്തുതിപ്പുണ്ട്, ഉച്ചത്തിലുള്ള സ്തുതിപ്പുകളും നന്ദി പ്രകടനങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ അതിനെല്ലാം ഒരു ക്രമവും ചിട്ടയും ആവശ്യമാണ് എന്ന് യേശു പഠിപ്പിക്കുക. അതിഭാഷണത്തിലൂടെയല്ല നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നത്. ചോദിക്കുന്നതെല്ലാം ഇപ്പോഴും കിട്ടിയെന്നും വരില്ല. എനിക്ക് ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണമെന്നില്ല, എനിക്ക് ആവശ്യമായത് തരാൻ അവിടുന്ന് മടിക്കുകയുമില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ പൊതുവായ ഭാവങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം യേശു തന്നെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന. അത് നമ്മൾ അടുത്ത തവണ പഠന വിഷയമാക്കും. ഒന്ന് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയെ പിതാവേ എന്ന് വിളിക്കാൻ യേശു ക്രിസ്തുങ്ങളെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങൾ അവിടുത്തെ മക്കളാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ മക്കളായി ഇങ്ങ് സ്വീകരിച്ചതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുണയും കരുതലും അടുത്തറിയാൻ അവിടുന്ന് നൽകിയ നിരവധി അവസരങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ആ സ്നേഹത്തിൽ വിശ്വസിക്കാനും ആ സ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ കൂടി ആകർഷിക്കാനും അവിടുന്ന് ഇടയാക്കണമേ. അവിടെ ആത്മാവിനെ അയച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.